الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين أما بعد പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ എല്ലാ തിങ്കളാഴ്ചയിലും ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരിലുള്ള ഈ പുസ്തകമാണ് ക്ലാസ് എടുത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒന്നാമത്തെ സ്വഫിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ സ്വഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒന്നാമത്തെ സ്വഫിൽ സീറ്റ് കിട്ടാൻ വേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി ഒരുപക്ഷെ നറുക്കെടുപ്പ് തന്നെ നടത്തേണ്ടി വരികയും ചെയ്യുമായിരുന്നു എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഫ് ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീസാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഇമാമ് എല്ലാ നിസ്കാരത്തിനും പറയും, സവ്വു സുഫൂഫക്കും, നിങ്ങൾ സ്വഫുകൾ ശരിയാക്കണം. സവ്വ എന്ന് പറഞ്ഞാൽ നേരെയാക്കണം, വളവില്ലാതെയാക്കണം. മറ്റേ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ശരിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഫൈന തസ്വിയത്ത സ്വഫിമിൻ തമാമി സ്വല, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ് സഫ് ശരിയാക്കൽ. ചില ആളുകൾ വിചാരിക്കുക, ഇയാൾ എന്തിനാ എന്നും ഇതിങ്ങനെ പറയണേ, ഇമാമ് ഒരു ദിവസം പറഞ്ഞാൽ പോരെ, എന്നും സഫ് ശരിയാക്ക, സഫ് ശരിയാക്ക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. ഓരോ സമയത്ത് ഓരോ നിസ്കാരത്തിലും എത്രത്തോളം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകൾക്കിടയിലേക്ക് നടന്നു ചെന്നിട്ട് ഉന്തി നിൽക്കുന്നതിനെ ബാക്കൌട്ടും ബാഗിനെ നേരാക്കിയിട്ട് ചുമലുകള് നേരെ, ചുമല് ഒരാൾ ചുമല് മുമ്പിലും ഒരാൾ ചുമല് താഴെയാകുമ്പോ ഒരേ ലെവലിലാക്കി അങ്ങനെ നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഇമാമ് നിസ്കാരം തുടങ്ങുള്ളൂ. എന്നങ്ങനെ ചെയ്ത എന്തായിരിക്കും, എന്താ പയ്യാള് ഇങ്ങനെ, അത് നമുക്കറിയില്ലേ, പറഞ്ഞാ പോരെ. ഇങ്ങനെയാണ് നമ്മളെ അക്കലാനികൾ പറയാ. മനുഷ്യനാണ്, ചില ആളുകൾ നിസ്കരിക്കാൻ വന്ന് നിൽക്കണമെന്നെ ഓൻ എവിടെ നിൽക്കണമെന്നെ ഓൻ ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ, പീടിയിലെ കണക്കിന്റെ ബാക്കി ഇങ്ങനെ കൂട്ടിക്കഴിച്ച് വരെയായിരിക്കും. ഇവിടെ വന്ന് ഒരു ബൊമ്മ അവിടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആളുകളെ ശ്രദ്ധ പോവും. അപ്പൊ സ്വഫ് ശരിയാക്കുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സ്വഫ് ശരിയാക്കൽ നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ, മിൻ ഇഖാമത്തി സ്വലാ, നിസ്കാരം മുറക്ക് ശരിക്ക് നിർവഹിക്കുന്നതിൽപ്പെട്ടതാണ്. അഖീമു സ്വലാ എന്നല്ല നമ്മളോട് പറഞ്ഞത്, നിസ്കാരം ശരിക്ക് നിർവഹിക്കണം, അതിന് സ്വഫ് ശരിയാക്കണം. അതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല, സഹാബിയായ ബറാ ഇബ്നു ആസിബ് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അസ്സഫ മിൻ നാഹിയതിൻ ഫയംസഹു മനാകിബന ഔ സുദുറന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫിലേക്ക് വരും, ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് ഞങ്ങളുടെ ചുമലുകൾ ഇങ്ങനെ തടവും, ഞങ്ങളുടെ നെഞ്ചുകളെ തടവും, ഉന്തി നിൽക്കുന്നവനെ ഒന്നങ്ങട്ട് ഒറ്റങ്ങനെ ഇങ്ങനെ നേരെയാക്കും. വയഖൂൽ, എന്നിട്ട് പറയും, ലാ തഖ്തലിഫു, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്, ഒരാൾ മുന്നിൽ ഒരാൾ ബാക്കിൽ എന്നുള്ള പോലെ ഭിന്നിച്ചു നിൽക്കരുത്. ഫതഖ്തലിഫു ഖുലൂബുക്കും, അപ്പൊ നിങ്ങളുടെ ഹൃദയങ്ങളും ഭിന്നിച്ചു പോകും. ഒരേ രൂപത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകും. വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ്, സഫുകൾ ചേർക്കുന്ന ആളുകളുടെ മേൽ മലക്കുകൾ അനുഗ്രഹിക്കുന്നു, മലക്കുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യുന്നു. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഞാൻ എന്തിനാ പോക്ക് നോക്കണേ, ഇങ്ങോട്ടും നോക്കൂല, സവ്വു സുഫൂഫക്കും അതും നോക്കൂല, അങ്ങനെ സവ്വു സുഫൂഫക്കും അങ്ങനല്ല, അപ്പുറപ്പുറമൊക്കെ നോക്കണം ശരിയായിക്കണം. അപ്പൊ എല്ലാവരും സഹകരിച്ചുകൊണ്ടായിരിക്കണം സഫ് ശരിയാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട വേറെ ചില ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ് തന്നെ, അള്ളാഹു മലക്കുകളും സഫുകൾ ചേർക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, അള്ളാഹു അനുഗ്രഹം നൽകുന്നു, മലക്കൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വമൻ സദ്ദ ഫുർജതൻ റഫഅഹുല്ലാഹു ബിഹാ ദറജതൻ, അത് അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. ആരെങ്കിലും സഫിലുള്ള ഒരു വിടവ് നികത്തിയാൽ അള്ളാഹു അത് മുഖേന അയാളെ ഒരു പദവി ഉയർത്തുന്നതാണ്. സഫിൽ വിടവുള്ളത് നികത്തിയാൽ അത് മുഖേന അള്ളാഹു അയാളെ ഒരു പദവി ഉയർത്തുന്നതാണ്. വമാ ഖുത്വതുൻ അഹബ്ബു ഇലല്ലാ മിൻ ഖുത്വതിൻ യംസീഹൽ അബ്ദു യസ്ലു ബിഹാ സഫൻ. ഒരാൾ വെക്കുന്ന കാലടികളിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലടിയാണ് സഫ് ചേർക്കാൻ വേണ്ടി ഒരടിമ നടന്നുകൊണ്ട് സ്റ്റെപ്പ് വെക്കുന്നത്. ഇപ്പൊ മുമ്പിലെ സഫില് വടവ് വന്നു, ഒരാൾക്ക് ഒന്നുപോയി, അയാളാണ് പിരിഞ്ഞുപോയി, അപ്പൊ തന്നെ പോണ്ടേ? ഒന്ന് മുറിഞ്ഞ അപ്പൊ തന്നെ പോണ്ടേ? അയാളും പിരിഞ്ഞുപോയി, അപ്പൊ അവിടെ ഗ്യാപ്പ് വന്നു. അല്ലെങ്കിൽ സഫ് നിൽക്കുമ്പോ വേണ്ടതുപോലെ നിന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെയാണ്, സഫ് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ റുക്കുവിക്ക് പോകുന്നുണ്ട്, അവിടെ തന്നെ എന്ത് ചെയ്തു, അവിടെ അവിടെ ഗ്യാപ്പുള്ളത്, അവിടേക്ക് എത്തുമ്പോൾ തന്നെ റുക്കു പോകും. അപ്പൊ റക്കായത്ത് പോകുന്നതൊക്കെ ഇവിടെ തന്നെ എന്ത് ചെയ്യും, നിന്നിട്ട് കൈകെട്ടും. അപ്പൊ അവിടെ വരുമ്പോ അവിടെ നിൽക്കുന്ന ആള് ഗ്യാപ്പ് കാണുകയാണ്. നിസ്കാരത്തിന് കൈയെട്ടിന് ശേഷം സഫ് ഇങ്ങനെ നിന്നു വന്നു, കൈയെട്ടിന് ശേഷം നോക്കുമ്പോ മുമ്പില് ഗ്യാപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കയറി നിൽക്കണം, നടക്കണം, നടന്നിട്ട് സഫ് ഫില്ലാക്കണം. അങ്ങനെ സഫ് ഫില്ലാക്കാൻ വേണ്ടി ഒരാൾ നടന്നാൽ ആ വെക്കുന്ന ഓരോ സ്റ്റെപ്പ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാൽവെപ്പാണ്. കാൽവെക്കുക എന്നുള്ളത് ഖുത്വ സ്റ്റെപ്പ് തന്നെ, കാൽവെക്കല്. അങ്ങനെ കാൽ വെച്ചുകൊണ്ട് അയാൾ സഫ് പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്താൽ ആ കാലടി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി നോക്ക് നിങ്ങൾ വേറെ ഹദീസ്. അനസ് ബിനു മാലിക്കിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത സഫ് മിൻ തമാമി സ്വലാ. അത് മുസ്ലിമിന്റെ ഹദീസാണ്. അള്ളാഹന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഫുകൾ ശരിയാക്കുക, കാരണം സഫ് ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാണ്. അപ്പൊ സഫ് ശരിയാകാത്ത നിസ്കാരം അപൂർണമായ നിസ്കാരമാണ്, പൂർത്തിയായിട്ടില്ല. നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ സഫ് എന്ത് ചെയ്യണം, ശരിയാകണം. ഇനി സഫ് ചേർത്തവനെ കുറിച്ച് പറയുന്നു, അല്ലാഹു അവനെ ചേർക്കും. മൻ വസല സഫൻ വസലഹുല്ലാ, ആരെങ്കിലും സഫ് ചേർത്തിയാൽ അല്ലാഹു അവന്റെ തന്നിലേക്ക് ചേർക്കും. വമൻ ഖത സഫൻ, ആരെങ്കിലും സഫ് മുറിച്ചാൽ ഖത അഹുല്ലാ, അല്ലാഹു അവനെ മുറിക്കും. അപ്പൊ ഈ കസേരട്ട് നിസ്കരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, സഫിൽ ഒപ്പാകാൻ വേണ്ടിയിട്ട് കസേര ബാക്കിക്കിടും. അപ്പൊ ബാക്കിൽ വരുന്നോണ്ട് സുജൂദ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല, അവനെന്ത് ചെയ്യും, അപ്പുറത്ത് നിൽക്കും, ഇപ്പുറത്ത് നിൽക്കും. ആ കസേരന്റെ ഗ്യാപ്പ് ബാക്കിലെ സഫ് മുറിഞ്ഞുകൊണ്ട് വെക്കും അല്ലേ. അതേസമയത്ത് അയാളൊന്ന് മുന്നോട്ട് കയറി നിന്നിട്ട് സഫിന്റെ നേരെ കസേര വന്നാ മതി, അപ്പൊ ബാക്കിലെ സഫ് മുറിയില്ല. ഏ അല്ല, അതില്ല, അയാൾക്ക് നിവൃത്തിയില്ലല്ലോ. അയാൾക്ക് നിൽക്കാൻ വയ്യാത്തോണ്ടല്ലേ, ഇരിക്കാൻ വയ്യാ, ഇരിക്കേണ്ടി വരുന്നതുകൊണ്ടാണല്ലോ. മുൽത്തറ അളവ് മുറിഞ്ഞിട്ടില്ല, കസേര കൊണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇരിക്കുമ്പോഴാണ് സഫിന്റെ നേരെയാകേണ്ടത്. ഇരിക്കുമ്പോൾ അയാളുടെ ശരീരം സഫിന്റെ നേരെ ആയാ മതി. അല്ലെങ്കിൽ എന്താ സംഭവിക്ക, അയാൾ ബാക്കിലേക്ക് ഇട്ടു, നിൽക്കാൻ ഒപ്പം നിന്നു, പിന്നെ ചില ആൾ എന്ത് ചെയ്യും, നിൽക്കുമ്പോ അങ്ങനെക്കും, പിന്നെ സുജൂദ് ചെയ്യുമ്പോ കയറ്റിടും. പക്ഷെ അത് ബാക്കിൽ കൂടെ മനസ്സിലാവില്ലല്ലോ, ബാക്കിൽ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇയാളെ കസേരയാണ്, എങ്ങനെ എനിക്ക് സുജൂദ് ചെയ്യാ, അയാൾ അപ്പുറത്ത് കിക്കും, അപ്പൊ സഫ് മുറിയും. അപ്പൊ സഫ് മുറിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സഫ് മുറിച്ചവനെ അള്ളാഹു മുറിക്കും. ഇപ്പോ ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുമ്പോ തൂണുകൾ എമ്പാടും തൂണുകളാ, ആവശ്യമില്ലാത്ത തൂണുകൾ, ഈ തൂണുകൾ കൊണ്ടൊക്കെ സഫ് മുറിയാണ്, മനസ്സിലായില്ലേ. അപ്പൊ തൂണുകൾക്കിടയിൽ സഫ് കെട്ടുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടപ്പോ നമ്മളവിടെ ബെഞ്ചിട്ടാണ്, അതിന്റെ ഇടയിൽ സഫ് കെട്ടണ വെച്ചിട്ട്, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ അവിടെ സഫ് ഉണ്ടാവും, അപ്പോ ഇവിടെയും മുറിയും അവിടെയും മുറിയും, പിന്നെ നിവൃത്തിയില്ല. പള്ളി നിറഞ്ഞു എങ്കിൽ അങ്ങനെ നിൽക്കാന്നല്ലാതെ തൂണുകൾക്കിടയിൽ സഫ് കെട്ടുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചു, തൂണുകൊണ്ട് സഫ് മുറിയും. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുമ്പോ തൂണുകൾ ഉണ്ടെങ്കിൽ സഫ് മുറിയാത്ത വണ്ണം തൂണിനെ ക്രമീകരിക്കാം. ഒരു സഫ് എന്ന് പറഞ്ഞാൽ നാലടി, പിന്നെ അടുത്ത നാലടി, അടുത്ത നാലടി, പിന്നെ അടുത്ത നാലടിയും കഴിഞ്ഞിട്ട് സൂൺ കൊടുക്കുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇടയിൽ വരാതെ. അതൊക്കെ ഒന്ന് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്താൽ ഒരു പ്രയാസമല്ല, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പല ആളുകളും ചെയ്യാറില്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഇതുപോലെ തന്നെ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബനാ ഫിസ്സലാ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ ചുമലുകളെ തടവാറുണ്ടായിരുന്നു. വയഖൂൽ ഇസ്തവു, നിങ്ങൾ ശരിക്ക് നിൽക്കൂ എന്ന് പറയും. വലാ തഖ്തലിഫു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, അപ്പോ നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിക്കും. അപ്പൊ പുറത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അകത്തെ അകമേ ബാധിക്കും എന്നാണ് അതിനർത്ഥം. അപ്പൊ നിസ്കാരം കൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു മാനസിക ഐക്യം കൂടി എന്തുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ഞാനും എന്റെ കൂടെ നിസ്കരിക്കുന്നതും തമ്മിൽ മാനസികമായൊരു പൊരുത്തം ഉണ്ടാകുന്നത്. ഉണ്ടാകണം എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സഫ് ശരിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചുമല് മറ്റവന്റെ ചുമലിനോട് നേരെയാവുക എന്നതാണ്. മുഹാദാത്ത്, അതിങ്ങനെയാണ് ഹദീസ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ മുഅ്തബറു അൽ മനാകിബു ഫീ അഅലൽ ബദൻ വൽ അഖ്ഉബു ഫീ അസ്ഫലിൽ ബദൻ. ശരീരത്തിന്റെ താഴ്ഭാഗത്ത് നെരിയാണിയും മേൽഭാഗത്ത് ചുമലുമാണ് എന്ത് ചെയ്യേണ്ടത്? നേരെ വരേണ്ടത്. അപ്പൊ നമ്മളെ കാലിന്റെ നെരിയാണിയും തൊട്ടടുത്തവന്റെ കാലിന്റെ നെരിയാണിയും തന്നെ. അപ്പൊ ഈ വിരലുകൾ ഖിബിലക്ക് നേരെയാക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? സാധാരണ മനുഷ്യന്റെ കാലിങ്ങനെയാണ് അല്ലേ, വത്തുക്കും എടുത്തുക്കുമാണ്. അതൊന്നിങ്ങനെ ആക്കണം. അത് സാധിക്കോ? സാധിക്കും. പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചിരിക്കല്ല, അപ്പുറത്തുള്ളവനും കൂടി വിചാരിക്കണം. അപ്പുറത്തുള്ള ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ പറഞ്ഞാലോ, നമ്മൾ ഓന്റെ വിരലും വെച്ചോട്ടു. ഓ എന്താ വിരലും വെച്ചോട്ടെന്ന്? ഓൻ വിരൽ നേരാക്കാത്തോണ്ടാ? ഓ ഇങ്ങനെ തന്നെ നിൽക്കാണ്, നമ്മൾ ഇങ്ങനെയാക്കി, അപ്പൊ ഓന്റെ വിരലും വെച്ചോട്ടും. മനസ്സിലായില്ലേ? ആ ഒപ്പൊരു പുതിയ സഫ് നിൽക്കലുണ്ട് വിരലും വെച്ചോട്ടില്, എന്നിട്ട് കളിയാക്കും. വിരലുമ്പ ചവിട്ടാൻ വേണ്ടി ചവിട്ടുന്നല്ല നമ്മള്, നമ്മൾ സഫ് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രല്ല, സഹാബി പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വകാന അഹദുന യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ തന്റെ കൂടെ നിസ്കരിക്കുന്നവന്റെ മൻകിബിനോട് മൻകിബിനെ ഒട്ടിച്ചു വെക്കും. മൻകിബ് എന്ന ഇതിനവരെ ചുമല്, ചുമല് തൊട്ടടുത്തവന്റെ ചുമലിനോട് ഒട്ടിച്ചു വെക്കും. കഥമ് കഥമിനോട് ഒട്ടിച്ചു വെക്കും. കാൽപാദം കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും. ഇന്ന് ചില ആളുകൾ തൊടാൻ പറ്റൂല, നമ്മൾ കാലം അങ്ങോട്ട് വെച്ചാൽ ഒരു അങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ടും വലിക്കും. അങ്ങനെ ഇയാൾ ഇങ്ങനെ പോവും. അങ്ങനെ ആയി പോകരുത്. നമ്മളെ ശരീരത്തിന്റെ വലുപ്പത്തിനനുസരിച്ചേ കാല് വിടർത്തേണ്ടതുള്ളൂ. കാരണം ചുമലും ചുമലും മുട്ടുന്ന അത്രേ എന്ത് ചെയ്യേണ്ടുള്ളൂ? കാല് വിടർത്തേണ്ടതുള്ളൂ. മനസ്സിലായില്ലേ? കാലിങ്ങനെ കൂട്ടിവെച്ചാൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതുപോലെ ചില ആളുകളുണ്ട് സഫ് നിൽക്കുമ്പോ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് ഇറുക്കിയിട്ട് ഇറുക്കിയിട്ട് അവസാനം ഒരുത്ത ഇങ്ങനെ പോവും, എന്നിട്ട് കൈ ഇങ്ങനെ ഇട്ടും, മറ്റപ്പുറത്ത് ഇങ്ങനെ പോവും. അങ്ങനെ ആകരുത്. എല്ലാവരും നെഞ്ചും മുഖവും ഒക്കെ ഖിബിലക്ക് നേരെ ആകുന്ന അത്രേ വേണ്ടതുള്ളൂ. കാരണം ഹദീസില് വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഖീമു സുഫൂഫ, സഫുകൾ നിങ്ങൾ നേരെയാക്കണം. വഹാദു ബൈനൽ മനാകിബ്, ചുമലുകൾക്കിടയിൽ നേരെയാക്കണം. എന്റെ ചുമലും അടുത്തോടെ ചുമലും ഒരേ ലെവലിലാക്കണം. വസുദ്ദുൽ ഖലൽ, ഗ്യാപ്പ് അടക്കണം. വലീനു ബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകൾക്ക് നിങ്ങൾ ഒരു അതിനോട് സൗമ്യത കാണിക്കണം. ഇറുക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ അതുണ്ടാകരുത്. തൊട്ടു തൊട്ട് നിൽക്കണം, പക്ഷെ എന്താക്കരുത്? ഇറുക്കരുത്. ഇറുക്കിട്ട് കൈ ഇങ്ങനെ പിടിക്കും, ഒന്ന് ഇളകി അങ്ങനെ പോവും, പിന്നെ അങ്ങനെ പോവും. അങ്ങനത്തെ അവസ്ഥ വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സഫ് കിട്ടാൻ വേണ്ടി ചിലപ്പോ എന്ത് ചെയ്യും? കൂത്തി തിരികെ ഇതിൽ നിൽക്കും, എന്നിട്ട് ഒരുത്ത ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓം ശരിക്കും ഇവരൊക്കെ നേരെ ആവൂല, അത് പാടില്ല. അപ്പൊ അതിനുള്ള സുജൂദ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കുകയും വേണം. മനസ്സിലായില്ലേ? സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തിനനുസരിച്ച് കാല് വ്യത്യം. നല്ലോണം കാലുകൾ അയറ്റിവെച്ചാൽ എന്ത് തട്ടൂല? മങ്കിബും മങ്കിബും തട്ടൂല. അപ്പൊ മങ്കിബും മങ്കിബും തട്ടണം, അത്രയും എന്ത് ചെയ്യേണ്ടതുള്ളൂ? കാല് വളർത്തേണ്ടതുള്ളൂ. കാലിന്റെ വിരലുകൾ കിബിലക്കു നേരെയാക്കിയാൽ നെരിയാണി നെരിയാണി മുട്ടിക്കാൻ പറ്റും. ചില ആൾക്കൊക്കെ ഒരു സംശയം, എങ്ങനെയാ നെരിയാണി നെരിയാണി മുട്ടല്? മുട്ടൂലല്ലോ. നിങ്ങളിന്റെ അടുത്തേക്ക് ഞാൻ കാണിച്ചു തരാം, ഇവിടെ എത്ര ആൾക്ക് മുട്ടിക്കണ്ടല്ലോ. മുട്ടിക്കണമെന്ന് വിചാരിച്ചാൽ മുട്ടിക്കാൻ പറ്റും, പക്ഷെ ഒരുത്തം മാത്രം വിചാരിച്ചിട്ടില്ല, അപ്പുറത്തുള്ളവനും വിചാരിക്കണം. എന്നാ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുട്ടിക്കാൻ പറ്റും. അതുകൊണ്ട് പാദവും പാദവും മുട്ടുക എന്നുള്ളത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. നെരിയാണി മുട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നെരിയാണി പറഞ്ഞാരില്ലേ ആ മുഴക്കല്ലേ, അത് മുട്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാദവും പാദവും മുട്ടിക്കുന്ന കാര്യമെങ്കിലും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ വലാ തദറു ഫുർജത്തല്ലി ശൈത്താൻ, വേറെ ഹദീസിലുണ്ട്, ശൈത്താന് വേണ്ടി നിങ്ങൾ ഗ്യാപ്പ് വിട്ടുകളയരുത്. അപ്പൊ സഫിൽ ഗ്യാപ്പ് ഉണ്ടായാൽ അത് ശൈത്താൻ കയറി നിന്നിട്ട് ഉസ്വാസം ഉണ്ടാക്കാൻ സൗകര്യം. അപ്പോ അടുത്ത് നിൽക്കുമ്പോൾ ശൈത്താന് സഫിൽ കയറാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പല ആളുകളും അവർക്ക് സഫ് നിൽക്കുന്നതിലുള്ള പിന്നെ കർശനമേ ഉള്ള ഉദ്ദേശമുള്ളൂ, അല്ലാതെ കാലങ്ങനെ മുട്ടിച്ചോളണമെന്നില്ല, കാലുമ്പോ തട്ടിക്കൊള്ളണമെന്നില്ല, മങ്കിവ് തട്ടിക്കൊള്ള. ഇവിടെ എന്താ പറഞ്ഞത്? ഒട്ടിച്ചു വെച്ചിരുന്നു എന്നാണ്. ചുമൽ ചുമലിനോട് ഒട്ടിച്ചു വെക്കും, കാൽപാദം കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കുമായിരുന്നു ഞങ്ങൾ എന്ന് സഹാബി പറഞ്ഞത് ബുഖാരി വായത്തിയാണ്. അതാണ് സഫ് ശരിയാക്കേണ്ട രീതി. ഒരിക്കലും തന്നെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് തൊട്ടടുത്ത സഫ് പൂർത്തിയാക്കേണ്ടത്. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, സഫിന്റെ വലതുഭാഗമാണല്ലോ ഏറ്റവും നല്ലത്, അപ്പൊ ഇത് പൂർത്തിയായില്ലെങ്കിലും രണ്ടാം സഫ് ആയാലും വലത്തുഭാഗം കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അവിടെ നിൽക്കും. ഒന്നാം സഫിൽ ഇവിടെ ഇടതുഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടായിട്ട് അതുപാടുണ്ടോ? ഒന്നാം സഫാണ് രണ്ടാം സഫിനേക്കാൾ എല്ലാ നിലക്കും നല്ലത്. ഒന്നാം സഫിലെ ഇടതുഭാഗമാണ് രണ്ടാം സഫിലെ വലതുഭാഗത്തെക്കാളും നല്ലത്. ഒരു സഫിൽ കിട്ടുകയാണെങ്കിൽ വലതുഭാഗം കിട്ടാൻ നോക്കുക, പക്ഷെ വലുത് ഫില്ലായിട്ടുണ്ടെങ്കിൽ ഇടതുഭാഗത്താണ് ഗ്യാപ്പെങ്കിൽ അത് ഫില്ലാക്കിയിട്ടേ അടുത്ത സഫ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പൂർത്തിയാക്കാൻ പാടും. ചില ആളുകൾ വിചാരിക്കും രണ്ടാം സഫാണെങ്കിലും വലതുഭാഗം കിട്ടിയല്ലോ, ഒന്നാം സഫ് ഗ്യാപ്പ് ഇട്ടതിന്റെ കുറ്റല്ലേ അവന്, ഒന്നാം സഫ് പൂർത്തിയാക്കിയിട്ട് അടുത്ത സഫിലേക്ക് പോകേണ്ടത്. അതിമുസ്സഫൽ മുഖദ്ദം സുമല്ലദി യലീഹി, മുമ്പിലുള്ള സഫ് നിങ്ങൾ പൂർത്തിയാക്കുക, പിന്നെ അതിനെ തുടർന്നുള്ളത്. ഫമാ കാന മിൻ നഖ്സിൻ ഫല്യകുൻ ഫി സഫിൽ മുഅഖ്ഖർ, വല്ല കുറവുമുണ്ടെങ്കിൽ അത് ലാസ്റ്റ് സഫിനാകട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. സഫ് നിൽക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മളെ ജമാഅത്ത് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമുള്ള സംഗതിയാണ്. ഇനി ഒരാളും ഒരാളും നിസ്കരിക്കുകയാണെങ്കിൽ, ഞാൻ നിസ്കരിക്കുന്നു, എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ നിൽക്കുന്നു, എവിടെ നിൽക്കേണ്ടത്? വലത് ഭാഗത്താണ് നിൽക്കേണ്ടത്. എങ്ങനെയാ നിൽക്കേണ്ടത്? ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് സാധാരണ നിൽക്കുക അല്ലേ. അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങേണ്ടതില്ല, സവാഅൻ, നേർക്ക് നേരെ തന്നെ നിൽക്കണമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഒരാൾ വന്നാൽ താഴേക്ക് ഇറങ്ങി നിൽക്കാം. പക്ഷെ ഒരാളും ഒരാളും നിസ്കരിക്കുമ്പോൾ അങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷെ ഭാര്യയാണെങ്കിലോ, ഭാര്യയും ഭർത്താവും നിസ്കരിക്കുകയാണെങ്കിലോ, ഒരു സഫ് ബാക്കിൽ നിൽക്കണവള്, ഒരടി നിന്നാ പോരാ. നിന്റെ ഭാര്യയല്ലേ, നിന്റെ ഭാര്യ തന്നെയാണ്, പക്ഷെ നിസ്കരിക്കുമ്പോ എന്ത് വേണം? ഒരു സഫ് അവൾ ബാക്കിൽ നിൽക്കണം. മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ച് നിൽക്കണം. പിന്നെ പെണ്ണുങ്ങൾ സഫ് നിൽക്കുമ്പോ പെണ്ണുങ്ങൾ സഫിന്റെ ഒരടി മുന്നിൽ നിന്നാ മതി. ഇമാമ് സഫിന്റെ നടുവ് തന്നെ, നമ്മളെ ആണുങ്ങൾ ഇമാമ് കയറി നിൽക്കുന്നത് പോലെ ഒരു സഫ് മുന്നിലേക്ക് കയറി നിൽക്കണം എന്ന് ഇല്ല. പെണ്ണുങ്ങൾ മാത്രം നിസ്കരിക്കണം, ഒരു പെണ്ണ് ഇമാമുക്കാണെങ്കിൽ അങ്ങനെ നിന്നാലും മതി. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലൊക്കെ പലപ്പോഴും നിസ്കരിക്കുമ്പോ ഭാര്യ ഭർത്താവിന്റെ തൊട്ടൻ നിൽക്കും, ആണുങ്ങൾ ഒരാൾ നിൽക്കുന്ന പോലെ. അത് പറ്റൂല, ഭാര്യ ബാക്കത്തെ നിൽക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഏതായിരുന്നാലും സഫ് പൂർത്തിയാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാമ് സഫ് നോക്കണം, ആളുകൾ നിൽക്കുന്നത് നോക്കണം, പറ്റുമെങ്കിൽ ഇറങ്ങി ചെന്നിട്ട് എല്ലാരെയും റെഡിയാക്കി അവസാനത്തെ സഫ് റെഡിയാക്കിയിട്ട് പിന്നെ വന്നിട്ട് നിസ്കരിക്കണം. അതാണ് അതിന്റെ പൂർത്തിയായ രൂപം. അപ്പൊ അതിനാ നമ്മൾ ഓരോ സമയത്തും ചോദിക്കുന്നത്. അപ്പൊ ചില ആൾക്കൊക്കെ ഒരു ഇറിറ്റേഷൻ, ഇത്തന്നെ അയാൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കണേ, ഇതപ്പൊ ഇത്ര പറയാള്, ഒരിക്കൽ പറഞ്ഞാ പോരെ, ആളുകൾക്ക് തിരിയൂല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്, സാധുക്കള്. ഒരിക്കത് അറിഞ്ഞോടെ ഇതിന്റെ പ്രാധാന്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവിടെ സഫിൽ ഗ്യാപ്പ് വരാതെ, സഫ് വളയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ട്, തൊട്ടടുക്കുന്ന സഹോദരനുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ സഫ് പൂർത്തിയാക്കണം. സഫ് മുറിയാതെ നോക്കണം, സഫിൽ ഗ്യാപ്പ് വരാതെ നോക്കണം. തറാസു എന്ന് പറയും, ഒട്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് അടച്ചു നിൽക്കുക. സുദ്ദുൽ ഫുറജ്, ഗ്യാപ്പ് അടക്കുക. സുദ്ദുൽ ഹലൽ, ഇതൊക്കെ അതിന്റെ അർത്ഥമാണ്. പലപ്പോഴും നമ്മൾ നിൽക്കരിക്കുന്ന കണ്ടാല് ഒരാൾക്ക് കയറിക്കാളെ വടവ് ഉണ്ടാവും ഓരോ സഫിലും. ആ രൂപത്തിലാണ് പല ആളുകൾ നിൽക്കാറ്. ചൂട് കാലത്തൊക്കെ ഒന്ന് വിട്ടേക്ക്, വിട്ടേക്ക് കയറി അല്ലേ. ആ രൂപത്തിലല്ല, വിട്ട് നിൽക്കേണ്ടതില്ല. അതല്ല, ഒരു പാവപ്പെട്ടവൻ, ഒരു പണക്കാരൻ, ഏയ് ഓന്റെ കൂലിക്കാരനായിരിക്കും, പക്ഷെ അടുത്ത് നിൽക്കണം. ഞാൻ മുതലാളിയല്ലേ, ഓൻ തന്റെ അടുത്ത് ചാരിക്കണ്. മുതലാളിയും തൊഴിലാളിയും ഇവിടെ അല്ല, പള്ളിയിലെല്ലാവരും ഒരുപോലെ. മുതലാളിനെ ചാരിയിട്ട് തന്നെ തൊഴിലാളി നിൽക്കും. മനസ്സിലായില്ലേ? അതാണ് ഇസ്ലാമിന്റെ സമത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇമാമുക്കണാളി ചിലപ്പോ അയാളെക്കാൾ പിന്നെ പൈസ കുറഞ്ഞ ആളായിരിക്കും. ആയി അങ്ങനെ ഓൺ റുക്കുമ്പോൾ ഞാൻ റുക്കുയില്ല, ഞാൻ ഇത്ര വലിയ പൈസക്കാരനല്ലേ, പറ്റുമോ? പറ്റൂല. ഇമാം ആരാ നിൽക്കുന്നത്, അതിനനുസരിച്ച് ബാക്കിലുള്ള മഅ്മൂമ് നിന്നോളണം. മനസ്സിലായില്ലേ? അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാമും ജമാഅത്ത് എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യം. 25,000 വെറുതെ 25,000 കൊട്ടിക്കോരി തരുന്നില്ല, അതിന് കുറച്ച് പണിയുണ്ട്. മനസ്സിലായില്ലേ? നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ ആ പൂർത്തിയായ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ സഫ് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിന്റെ എല്ലാ പ്രതിഫലവും 100% കിട്ടുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.